നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളിപ്പം വായിക്കാൻ പോകുന്ന സങ്കീർത്തനം 122 സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമാകുന്നൊരു സങ്കീർത്തനമാണ്. ഇതിൻ്റെ തലക്കെട്ട് ആരെങ്കിലും മലയാളത്തിലോ വായിച്ചേ, ഇംഗ്ലീഷിലാണെന്നും വായിച്ചാൽ മതി. ഹെഡ്, ദാവീദിൻ്റെ ഒരു ആരോഹണ ആരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഇത് സിമ്പിളായിട്ട് നോക്കി, ആരോഹണം അവരോഹണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫാസ്റ്റ് എന്താ വീൽ മൈസ് ഫാസ്റ്റ് തന്നെ പറഞ്ഞിട്ട് കയറ്റ് പ്രൈസിന്. അപ്പം ആരാധനയ്ക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ജനറലി സ്പീക്കിംഗ് കരുതിയാൽ മതി. ദാവീദ് ഇത് പാടുന്നത് അല്ലേ, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. അപ്പം ദാവീദിൻ്റെ കാലത്ത് ആലയം ഉണ്ടായിരുന്നു. ശലോമോൻ ആലയം പണിഞ്ഞ് ദാവീദിൻ്റെ കാലത്ത് എന്തുണ്ടായിരുന്നു? എന്നാൽ മിക്ക ആരോഹണ ഗീതങ്ങളും ആരെഴുതിയതാ? എന്നാൽ വർഷിപ്പോ ആരാധനയോ വരുന്നതിന് മുമ്പ് ആരാധനാ ഗീതം, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആരാധനയ്ക്കുള്ള ഗീതം ആരെഴുതി വെച്ചു? അപ്പം അദ്ദേഹത്തിൻ്റെ എൻ്റെ ആ ഫോർസൈറ്റ്, അദ്ദേഹത്തിൻ്റെ ദർശനം എത്ര വലുതായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കുക, ഐ എം നോട്ട് വോർത്തി ഉള്ള കാര്യം ഞാൻ പറയുമല്ലോ. ഞാൻ ആസ് എ ഫാസ്റ്റ് എന്നെ കോൾ ചെയ്തുകൊണ്ടാണ്, ഐ എം സ്ട്രഗിളിംഗ് ഇൻ മൈ, ഞാൻ എപ്പോഴും പ്രകൃതാവിന് കഴിവൊന്നുമില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് മൾട്ടി ടാസ്ക് ഉണ്ട്, എനിക്കിതില്ല. ഉള്ള കാര്യം ഞാൻ പറയും, ഐ എം സ്ട്രഗിളിംഗ്. ഞാൻ വിചാരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ വൈ ഗോ എന്നെ എന്തിനധികം വിളിച്ചത്? ചിലപ്പം അവർ ദാറ്റ്സ് ദ ഫേവർ. പക്ഷേ നമുക്കൊക്കെ കഴിയാത്ത പല കാര്യമുണ്ട്, എന്നെ കഴിയാത്ത, നിങ്ങളിൽ പലർക്കും കഴിയുന്ന കാര്യമുണ്ട്. ഞാനത് വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്രീഷിയേറ്റ് ദാറ്റ് വൺ ഗോഡ് ഗീവൺ ദാറ്റ് മൾട്ടി ടാസ്ക് എബിലിറ്റി. ഒരു കാര്യം ഇവിടുത്തെ കാര്യം ഫോൺ ചെയ്യും, ഒരു കമ്പ്യൂട്ടർ ചെയ്യും, അതിൻ്റെ കൂടെ പോകുന്നതിന് ആൻസറും പറയും. ഇപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് അവസാനിക്കുന്ന ദൈവത്തിന് അറിയുള്ളൂ. എല്ലാ മിസ്റ്റേക്ക് ഉണ്ടാക്കി വെക്കും, അതിൻ്റെ കൂടെ പാട്ടും കേൾക്കും. ഞാനത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എവിടെ അവസാനിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാനൊക്കെ ഇല്ല. എവറി ഡേ പറയുന്നത് ഗോഡ് ഐ എം വെരി വീക്ക്, എന്നെ ശക്തനാക്കണം. പക്ഷെ ദാവീദ് പലപ്പോഴും ദാവീദിൻ്റെ സങ്കീർത്തനയ്ക്ക് പറയുന്നുണ്ട്, എളിയവനും കഴിവില്ലാത്തവനും ദരിദ്രനും ഒരിക്കലും തന്നെ ഒരു നല്ല കാര്യം പറഞ്ഞു. കർത്താവ് ഇസ്രായേൽ ചുരുക്കം ചിലയിടത്തേ പറയുള്ളൂ, നിൻ്റെ മകനെ നിൻ്റെ ദാസനെന്ന് എപ്പോഴും പറയുന്ന ഒരു മനുഷ്യൻ. ഞാൻ ആ സ്ഥാനത്തായിരുന്നേ, 10 കാര്യം ഇല്ല എന്നെപ്പറ്റി പോഴ്ത്തി പറഞ്ഞു. അവളുടെ കാര്യം പറയുന്നത് ഇല്ലാത്തത് കൂടെ അല്പം കൂട്ടി പറഞ്ഞു. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ഏത് കാറ്റഗറിയുള്ള സങ്കീർത്തനം നോക്കിക്കോ. നമ്മൾ പറഞ്ഞ 73 സങ്കീർത്തനം അപ്പുറത്ത് ദാവീദ് എഴുതിയിട്ടുണ്ട്. അത് ഓരോന്ന് ഞാൻ എടുക്കാനായിട്ട് നമ്മൾ സങ്കീർത്തനത്തിൻ്റെ നമ്മളെ നോട്ടസ് ഇല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെൻറ്റ് സർവേ ചെയ്യുന്ന പോലെ സങ്കീർത്തനം ഒരു സർവേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതെല്ലാം കിടപ്പുണ്ട്. അനേക ബുക്കുകളുമുണ്ട്, പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പല അഭിപ്രായം, അതൊന്നും നമ്മൾ പഠിക്കുമല്ലോ. നമ്മളിപ്പം തിയോളജി ക്ലാസ് ഇരിക്കുമല്ലോ. എന്നാൽ നമുക്ക് ജനറലി ഒരു കാര്യം മനസ്സിലാക്കാം, തനിക്ക് ചെയ്യേണ്ടത് എല്ലാ പ്രവൃത്തിയും താൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾക്കും ചേരുന്ന ചെറിയ ജീവിതത്തിൽ പോട്ടെ, എൻ്റെ ജീവിതത്തിലാണെങ്കിൽ വളരെ സ്വസ്ഥതയുണ്ട്. ഒരു ചുരുക്കം ചില പ്രയാസങ്ങളല്ലാതെ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ മറ്റൊരുപാട് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമുക്ക് കഴിക്കാൻ, ആഹാരം കുടിക്കാൻ, നമുക്ക് നടക്കാനുണ്ട്, ആരോഗ്യമുണ്ട്, ആവശ്യത്തിനുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ളതൊക്കെ തന്നിട്ടുണ്ട്. ഇത് ദാവീദിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രയാസങ്ങൾ കൂടെ പോയിട്ടുണ്ട്. ഒന്ന്, താൻ ആരുടെ ഷൗലിൻ്റെ ആക്രമണങ്ങളാണ് ഏറ്റവും വലിയ. അത് കഴിയുമ്പോൾ തൻ്റെ മകന് അബ്ഷലോം തനിക്കെതിരായിട്ട്, നമ്മുടെ മക്കളൊക്കെ നമുക്കെതിരായിട്ടൊക്കെ നിന്ന് എന്തോ ചെയ്യും, വേറെ വലിയൊരുവാണെങ്കിൽ തട്ടിക്കളയാമായിരുന്നു ആ കാലത്ത്. ദാവീദ് അതിൽ ഇട്ടിട്ട് ഓടുന്നുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. സഹോദരങ്ങൾ യുദ്ധത്തിനെ ചെന്ന് കോലിയാത്തിനെ ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കൃപ പ്രാപിച്ചു വന്നത് അവരെ ചെവിക്ക് പിടിക്കും. അത് എന്തിനാ അഹങ്കാരം, അത് എന്തിനാ ഇങ്ങോട്ട് വന്നത്? എവിടെ എന്നാലും എവിടെങ്കിലും ഒരു ആശ്വാസം പ്രാപിക്കാൻ ചെന്നാൽ അവിടെങ്കിലും ഒരു ആശ്വാസം. ഇവ ശത്രു രാജ്യത്ത് വരെ പോയിട്ടുണ്ട്. ഇനി പോട്ടെ, വിശന്നിട്ട് പള്ളിയിലെ റൊട്ടി മേടിച്ച് കഴിച്ച് പിന്നെ നമുക്കറിയാം വേറൊരുത്തൻ്റെ അടിയന്തരത്തിന് പോയി, നമ്മൾ വലിയവരാണ് പോകും, വിളിക്കാത്തടത്ത് ഉണ്ണാൻ പോകും. എല്ലാ രീതിയിലും താൻ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. പക്ഷേ ഈ കഷ്ടതയൊന്നും പുള്ളിയുടെ ആത്മീയമായിട്ട് പുള്ളിയുടെ മഹത്വം വർദ്ധിപ്പിച്ചേയുള്ളൂ. പുള്ളിയുടെ ലെഗസി വർദ്ധിപ്പിച്ചു വെച്ചേയുള്ളൂ. ഇവിടെ തന്നെ ഇപ്പം എരുശലേമിലേക്ക് ആരാ, മോശയുടെ ന്യായപ്രമാണത്തിലുണ്ട് പുരുഷന്മാർ 3 പ്രാവശ്യം എരുശലേമിലേക്ക് എങ്ങനെ പോകണം, ആരാധിക്കാൻ പോകണം. അപ്പോൾ ആരാധിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, ഞാൻ എരുശലേമിൽ പോയിട്ടില്ല, പക്ഷേ എൻ്റെ അറിവനുസരിച്ച് ചെറിയ കുന്നുകളും ഈ സിയാറ്റിലൊക്കെ പോലെയാണ് വിചാരിച്ചു, അത്ര അല്ലെങ്കിൽ തന്നെയും. അപ്പോൾ ഈ മലകളും താഴ്വരകളും ഇറങ്ങി ജനം പോകുമ്പോൾ വാജ ഓടിച്ചൊന്നും പോകാൻ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവർ ഒരു പാട്ടോടുകൂടിയാണ് ദേശത്തു നിന്നൊരു പല ആ മലയിൽ നിന്നൊരു പാട്ട് ഈ മലയിൽ നിന്നൊരു പാട്ട് ഇങ്ങനെ മലകൾ ഇറങ്ങി വരുമ്പോൾ ഇവർ പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. യെരുശലേം ഒരു ആരാധനാ സ്ഥലമാകണമെന്നും അവിടെ ദൈവത്തിൻ്റെ ന്യായാസനം ഉണ്ടാകണമെന്നും ഇതെല്ലാം ഇത് എങ്ങനെയാണ് ഇതെങ്ങനെ ഇതെങ്ങനെ കാണാൻ സാധിച്ചു? ഒന്ന് ചിന്തിച്ചേ. ഇവിടെ ഒരു ചർച്ച് വന്നതിൻ്റെ പിന്നിലും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും എല്ലാം. ഞാനാണല്ലോ ഇപ്പം ഏറ്റവും പുറകെ നിൽക്കുന്ന ആൾ ഇവിടെ വന്ന് ഈ ആരാധനയിൽ കൂടുന്ന. ഇതിൻ്റെ പിന്നിൽ ചുമ്മാ ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ടു ഒരു സ്വിച്ച് ഇട്ട പോലെ ഇത് വന്നതൊന്നുമല്ല. ഇതിൻ്റെ പുറകത്തിലെ ത്യാഗങ്ങളും അധ്വാനങ്ങളും അതിനുവേണ്ടി സഹിച്ച കഷ്ടപ്പാടും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധിക്കാനും ഒക്കെ. ഈ പോഡിയം പോലും ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ നിന്ന് സഭയിലെ പല ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ്. അപ്പം ആ ഐക്യതയാണ് പ്രൈസിൻ്റെ. പക്ഷേ ഈ ഐക്യത നഷ്ടപ്പെടും നമ്മുടെ കുടുംബങ്ങളുടെ നന്മ നോക്കി. മലയാളി കുടുംബങ്ങളുടെ നന്മയെന്ന് നോക്കി എല്ലാം നന്മയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് നിന്ന് കിട്ടുന്ന ഇൻകം ഒന്നിച്ച് കൊണ്ടുവന്ന് അവിടെ കുഞ്ഞുങ്ങളെ വളർത്തി. മറ്റേ എത്രയോ ഇവിടെയുള്ളവരുണ്ട്, രണ്ട് അക്കൗണ്ട് മൂന്ന് അക്കൗണ്ട്, ആർക്കും ആർക്കും ഇല്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പം നമുക്കൊക്കെ ഈ തന്നിരിക്കുന്ന ഈ ദർശനങ്ങളും ഇല്ലെങ്കിൽ ലീഡർഷിപ്പിൽ ദാവീദിന് ലഭിച്ച ഭാഗ്യം എത്ര ഭാഗ്യമായിരുന്നു. തനിക്ക് തൻ്റെ മകനെ ആരാധനാലയം ഉണ്ടാക്കുള്ളെന്ന് വരെ താൻ അറിഞ്ഞു. എന്നിട്ടും താൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ആരാധനയ്ക്കുള്ളൊരു ശലോമോൻ്റെ പാട്ടുകളൊക്കെ എന്നെക്കാട്ടിൽ ഏറ്റവും നല്ല 22-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ ആദ്യത്തെ ഒരു വാക്യം വായിച്ച് യാ. അപ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ, അവർക്കൊരു നിയമമായിരുന്നു പുരുഷന്മാർ 3 വർഷം ഇവിടെ വരണം. ഈ ഇവിടെ എരിശിലേം വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് മോശയുടെ ന്യായപ്രമാണത എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മോശ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾ അവിടെ? മോശയ്ക്ക് അറിയാമായിരുന്നു, മോശ കണ്ടിട്ടുണ്ട്, ലിറ്ററലി മോശ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുന്ന, തേജസ്സിൻ്റെ ശരീരത്തിൽ ഇറങ്ങി മറുപമറയിൽ ഇറങ്ങി വന്ന പുള്ളി ഇറങ്ങി വന്നിട്ടുണ്ട്, ആദ്യം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ തൻ ശരീരത്തിലിരുന്ന് കഴിഞ്ഞപ്പോൾ താൻ ഈ കനാനിൽ പോയിട്ടുണ്ടോ? താൻ തനിക്കറിയാമായിരുന്നു ഇന്ന സ്ഥലത്താണ് വരേണ്ടിയെന്ന്. ദൈവം തന്ന നിയമം എഴുതി വെച്ചു പുള്ളി ദൈവസന്നിധിയിൽ വരണമെന്നുള്ളത്. എന്നാൽ ഈ നിയമങ്ങളെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ആരാ? ദാവീദ. ന്യായാസനങ്ങളെക്കുറിച്ച് പറഞ്ഞത് ആരാ? ഇത് ദാവീദിൻ്റെ സന്തതിയായ ന്യായാസനങ്ങൾ എന്ന് പറയുമ്പോൾ പല ന്യായാസനങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. അതിലേക്ക് പറഞ്ഞ് നിങ്ങൾ വലിയൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ഈ സബ്ജക്റ്റ് എന്ന് പറയാം മണിക്കൂറുകളും ദിവസങ്ങളും നിൽക്കുന്നൊരു സബ്ജക്റ്റാണ്. ഇവ വെളിപ്പാട് പുസ്തകത്തിൽ പല കാര്യങ്ങളുണ്ട്, കൊരിന്ത്യ ലേഖനത്തിലെ കാര്യങ്ങൾ കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. കൊരിന്ത്യ ലേഖനത്തിൽ എന്താ പറയുക, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ, ആ ന്യായാസനം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലം തരുന്നതാണ്. അപ്പം നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കുള്ള സകലത്തെയും സൂക്ഷിക്കും, നിങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. 3 സീസൺ നമ്മുടെ ഇവിടെ ആണെങ്കിൽ 4 സീസൺ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചിലയിടത്ത് 3. ഇതിൻ്റെ അകത്തെ ആരാധനയ്ക്ക് വേണ്ടി അവിടുന്ന് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഹെഡായിരിക്കുന്ന ആള് ആരാധനയ്ക്ക് വേണ്ടി ഒരു റെപ്രസെൻറ്റേഷനായിട്ട് കൂടി കടന്നു വരുമ്പോൾ ആ ആരാധന വളരെ മനോഹരമായിരിക്കും. അത് എരിശിലേമിലേക്ക് കടന്നു വരണം, എരിശിലേമി ക്യാപിറ്റലായിരിക്കണം, അവിടെ ആരാധനാലയം ഉണ്ടായിരിക്കണം, അവിടെയാണ് മിശിഹാകർത്താവ് വരാൻ പോകുന്നത്, അവിടെയാണ് വരാൻ പോകുന്ന പുതിയ എരിശിലേം. പുതിയ എരിശിലേം എന്നുള്ള പേര് തന്നെയല്ലേ അതിനിട്ടേക്കുന്നത്, ഈ എരിശിലേം അല്ലെങ്കിൽ തന്നെയും ജെറുസലേം എന്നുള്ള പേരല്ല വന്നിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിത്യത വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ദർശനമുള്ളവനായിരുന്നു ആരെ? എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഇനോ നമ്മൾ ഈ ലോകത്തിലെ നമ്മളെന്താ നമുക്ക് മാക്സിമം നമ്മുടെ ചിന്ത ഞാൻ പറയട്ടെ എന്നാണെന്നറിയാം. എനിക്കത്രയേ ഉള്ളായിരുന്നു പ്രിയമുള്ളവർ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരെയൊന്നും അല്ല പറയുന്നത്, എന്നെ തന്നെയാണ്. ഞാൻ ഗൾഫിലേക്ക് നാട്ടിൽ നിന്ന് പോയപ്പോൾ എൻ്റെ ആഗ്രഹം ഐ വോണ്ട് ടു ഗോ എബ്രോഡ് ആൻഡ് വർക്ക് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആൻഡ് മേക്ക് സം മണി കം ബാക്ക് ബിൽഡ് എ ഹൗസ് ആൻഡ് ദി ലെഫ്റ്റ് സൈഡ് ഓഫ് മൈ ലൈഫ് എൻജോയ്. സത്യം, രക്ഷിക്കപ്പെട്ട കാലത്തും നരകത്തിൽ പോകണ്ട, മരണാനന്തര സ്വർഗത്തിൽ പോകണം. അങ്ങനെ ഒരു ചെറിയ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഭാഷ ഒരു ഗ്ലിംസസ്, ഒരു ചെറിയ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ നരകത്തിൽ പോകണ്ട. അതിനപ്പുറത്തായിട്ട് എനിക്കൊരു ദർശനമില്ലായിരുന്നു. ഞാൻ വളരെ ഹോണസ്റ്റായിട്ടാണ് പറയുന്നത്. ദാവീദിൻ്റെ ആശ മുഴുവൻ എന്തായിരുന്നു? ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ശലോ ശൗമേലിൻ്റെ കാലത്ത് ഇത് ഡിവൈഡ് ചെയ്തു. ശൗമേൽ എന്ന പ്രവാചകനുമായിരുന്നു, ന്യായാധിപനുമായിരുന്നു. എന്നാൽ അവരുടെ രണ്ട് ഓഫീസായി മാറി. ശൗല് രാജാവും ശൗമേൽ എന്തായി ശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ പ്രവാചകനുമായി മാറി. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ വിഷയത്തിൽ കാര്യങ്ങളൊന്നും നോക്കണ്ട, ഭരിച്ചാൽ മതി, ദൈവത്തിൻ്റെ യുദ്ധം നടത്തുകയും ചെയ്താൽ മതി, ഭരിച്ചാൽ മതി. ഞാൻ ആശ്ചര്യമുണ്ട്, ഇന്ന് രാവിലെ ചിന്തിക്കും, ഇപ്പം തന്നെ കർത്താവേ ഒരു ചെറിയ കാര്യം വെളുപ്പിനെ ഇവിടെ ഒന്ന് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞാൽ എൻ്റെ സമയം എനിക്ക് കഴിയുകയില്ല, എൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് ഞാൻ മാറുമായിരുന്നു. ശുശ്രൂഷ അത് പുരോഹിതന്മാർക്കുള്ളതാണ്, എൻ്റെത് ഭരണം. എന്നാൽ ദാവീദിൻ്റെ ആ ഇത് ദാവീദ് ചുമ്മാതല്ല, ദാവീദിൻ്റെ ആ ദൈവത്തിൻ്റെ ആരാധനയോടുള്ള ആ കൂറ്, ഇത് ആ ദൈവം നോക്കുന്നു. പ്രൈസ്ലോ ദൈവീയ സിംഹാസനം, നമ്മൾ മത്തായ അല്ല, നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവ് നിന്റെ രാജ്യം വരണം, അത് ഈ രാജ്യം കർത്താവ് വന്ന ഈ രാജ്യമാണോ, സ്വർഗരാജ്യം ഇതാണോ വരുവാൻ, എന്തോ ഒരു ഡിബേറ്റ്സുകളാണ് നടക്കുന്നത്. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തൻ്റെ കാലത്ത് ദാവീദിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് അങ്ങനെ ദാവീദിൻ്റെ സിംഹാസനം, ക്രിസ്തുവിൻ്റെ സിംഹാസനം, ന്യായാസനങ്ങൾ എരുശലേമിൽ വരുമെന്നും ഈ എരുശലേം തന്നെയല്ല വരുവാനുള്ളതിന് ഈ ദാവീദെന്ന് കണ്ടു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ 22-ാം സങ്കീർത്തനം മിശിഹായുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് എഴുതുമോ, അങ്ങനെ എഴുതി വെക്കുമോ, താഘോഷനാകുമോ, ഒരിക്കലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനെ നമ്മ യേശു ക്രിസ്തുവിൻ്റെ ഉപമയിലെ റിച്ച് ഫൂൾ അല്ല. പുള്ളി എന്ത് പറഞ്ഞു, നിലമെല്ലാം വളർന്നു. അതിനെ ഞാൻ പറഞ്ഞ വേടല്ല, അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയ റിച്ച് ഫൂൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ, നിലമെല്ലാം വിളഞ്ഞു, ഒരുപാട് ധനമായി, പുള്ളി ആയിരിച്ച് എനിക്ക് വെയർ ഹൗസൊക്കെ പണിയണം, ധാരാളം എനിക്കുണ്ട്, നീ പിന്നെ എന്താ തിന്നുക കുടിക്കുക. ദൈവം അവനോട് ആ രാത്രി ചോദിക്കുക, മൂടാ നിൻ്റെ നിൻ്റെ ആത്മാവിന് ഇന്ന് രാത്രി ചോദിച്ചാൽ നീ സ്വരൂപിച്ചതൊക്കെയും ആർക്ക്. എന്നിട്ട് ദേശീയ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആത്മീയ വിഷയം സംബന്ധിച്ച് സമ്പന്നനാകാത്തവൻ്റെയൊക്കെ ഗതി ഇതുപോലൊക്കെയാണ്. അതിൻ്റെ അകത്ത് ഈ പാസ്റ്റർ പി സി അബ്രഹാമിൻ്റെ ഉണ്ടെന്ന് വിചാരിച്ചു, ആത്മീയമായ ദർശനമില്ലെങ്കിൽ. നിങ്ങളൊക്കെ പറയും, നിങ്ങളൊക്കെ വളരെ ആത്മീയ ദർശനമുള്ളവർ. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പ്രേച്ചിന്. എന്നാൽ ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ദർശനമുള്ളവരായിരിക്കണം. ചുരുക്കം കാലങ്ങളിൽ നമ്മുടെ ആയുസ് പറന്നു, അത് കഷ്ടമാണ്. ഒരു ദിവസം സന്തോഷിക്കാമെന്ന് വിചാരിക്കും, രണ്ട് ദിവസം സന്തോഷിക്കും. ഞാൻ പറയട്ടെ, മെയിൽ ബോക്സ് തുറന്നാൽ പോലും ക്ഷീണം വരും, നാല് ബില്ല് കണ്ടാൽ മതി എനിക്ക് അത് കാണുന്ന പ്രയാസം. നിങ്ങളുടെ നമ്മുടെയൊക്കെ സന്തോഷം കാണാനായിട്ട് മെയിൽ ബോക്സ് ഒന്ന് തുറന്ന് നോക്കണം, ഒരു 4-5 ബില്ല് അടുപ്പിച്ച് ഇങ്ങോട്ട് കയറി വരണം. പ്രത്യേകിച്ച് ഈ ഹീറ്റ് ഇവിടെയൊക്കെയുള്ള സമയത്ത് യൂട്ടിലിറ്റി ബില്ലൊക്കെ കാണാമെങ്കിൽ നിങ്ങളുടെ സന്തോഷം എല്ലാം പോകുന്നു എനിക്കറിയാം. പ്രൈസ് ലോർഡ്. അതുപോലെയാണ് പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഓരോ ചെറിയ വിഷയങ്ങൾ മതി അല്ലേ. ഓരോ എക്വിപ്മെൻറ്റ് മാറ്റി വെക്കുമ്പോൾ പിറ്റേ ആഴ്ച ഈ മാസം മറ്റ് ചിലവൊന്നും ഇല്ലെന്നിരിക്കുമ്പോൾ അന്ന് കാറിൻ്റെ ചിലവ്, വണ്ടിക്ക് ചിലവ്, അത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു കോള അറിയാതിരിക്കുക, അന്ന് കഴിയുമ്പോൾ എയർ കണ്ടീഷൻ കാണുന്നില്ല, അത് ഓയിൽ കത്തി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും നമ്മുടെ സന്തോഷത്തെ അല്ലേ. വർക്കിംഗ് ഹാർഡ് ഫോർ നത്തിങ്. ഞാൻ പോസ്റ്റ് ജോലി ചെയ്തപ്പോളേ അവർ മാനേജ്മെൻറ്റ് എനിക്ക് അവാർഡൊക്കെ തന്ന് പിറ്റേ ആഴ്ച കൊണ്ടുവന്ന് യൂണിയൻകാരെനിക്ക് ഒരു വർണ്ണം തന്നു. എനിക്കറിയാൻ വയ്യ, ഞാൻ അത്രയും ചിന്തിച്ചില്ല. അതൊരു ചെറിയൊരു ഇതാണ് ബട്ടൺ ഇവിടെ വെക്കാൻ, അതിലെഴുതി വെച്ചിരിക്കുന്നു, ദ എക്സലൻറ്റ് ജോബ് വർക്കിംഗ് ഹാർഡ് ഫോർ നത്തിങ് എന്ന്. ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഞാനിത് കുത്തിക്കൊണ്ട് അവിടെ ചെന്ന് എന്നെ ഫയർ ചെയ്ത്, എന്നെ വിളിച്ച് ഓഫീസിൽ വിളിച്ചു ഞങ്ങളെ മേലത്, എന്നോട് പറഞ്ഞു ഇതാരെ, ഞാൻ പറഞ്ഞു യൂണിയൻ തന്നാന്ന് പറഞ്ഞു. അത് വീട്ടിൽ വെച്ചാൽ മതി, എന്നെ അത് എഴുതി വെച്ചിരിക്കുന്നതാണ്ടോ ചോദിച്ചു. എന്നെ വർക്കിംഗ് ഹാർഡ് ഫോർ നത്തിങ്. അത് അവർ ചെയ്ത വേലയാണ് എനിക്ക് വേണ്ടിയിട്ട്. അവർക്കിഷ്ടപ്പെട്ടില്ല അവരുടെ കൂടെ ചെന്നിട്ട്. ലോകം നമുക്ക് തരുന്ന, പിശാച്ച് നമുക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. മാനേജ്മെൻറ്റ് ജോലി ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞിട്ട് കാശൊക്കെ കൂടുതൽ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റൊക്കെ തന്നു, എനിക്ക് വലിയ സന്തോഷമായി. അത് കഴിയുമ്പോൾ യൂണിയൻകാർക്ക് അവർ സുഖിച്ചില്ല, അവർ ചേട്ടാ നീ അങ്ങനെ വിടുക്കന്ന, അവരും കൊടുത്തെന്ന് പറയണം. അതും കുത്തിക്കൊണ്ട് ഞാൻ വലിയ ഗമ നടക്കുവാണ്, നാല് പേര് കണ്ടോട്ടെന്ന് കണ്ട് ഇച്ചിരി വലുപ്പമൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ജീസസ് സേവ്സ് എന്നൊക്കെ എഴുതുന്ന പോലെ. ഇവർക്കറിയാമായിരുന്നു, ഞാനത് അത്ര നോട്ടീസ് ചെയ്തില്ല. വർക്കിംഗ് ഹാർഡ് ഫോർ പിശാശ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് തരുന്ന ഒരു അവാർഡ് ഇതായിരിക്കും എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. വർക്കിംഗ് ഹാർഡ് ഫോർ, നീ ഒന്നും കൊണ്ടുപോകുന്നില്ല, നിൻ്റെ എല്ലാം പിടിച്ചിങ്ങനെ വെച്ചിരിക്കുക. ആരെങ്കിലും ഇവിടെ ധനിയർ ഏറ്റവും നല്ലതായിട്ട് കിട്ടാവുന്നത് നല്ല രീതിയിലൊരു അടക്കം തരും, അതൊരു കാര്യമുണ്ട്. അതും നമ്മൾ നേരത്തെ ഒന്നും ചിന്തിക്കാത്തത് കൊണ്ട് എൻ്റെ മദർ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ പല കാര്യങ്ങളും ഇൻവോൾവ് ആയിരുന്നതുകൊണ്ട് ഒരുപാട് പേര് റോസയൊക്കെ അയച്ച് പിന്നെ അറിഞ്ഞത് അത് വല്ലരും അങ്ങനെ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിരുന്നു അവർ അതിലേക്ക് പൈസ തന്നതിന് കാര്യം രണ്ട് മൂന്ന് വണ്ടി നിറച്ച് റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. ഇതെവിടെ അതുകൊണ്ട് കളയെന്ന് പോലും അറിയാൻ വയ്യായിരുന്നു. അതാണ് എല്ലാവരും അയച്ചത്. അതേസമയം മറ്റുമല്ല ചാരിറ്റബിൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അങ്ങനെ നമുക്ക് ഞങ്ങൾക്ക് അറിയാൻ വയ്യായിരുന്നു. അത് എനിക്കറിയാൻ വയ്യായിരുന്നു. ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഞങ്ങളെ വളർത്തി വളരെ സ്നേഹിച്ച് ഒന്ന് ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാനും ഒത്തിരി നല്ലൊരു അടക്കം കൊടുത്തു എന്നുള്ള കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാൻ ഒത്തിട്ടില്ല. ഞാൻ ഈ എപ്പോഴിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും, ഞങ്ങളുടെ ഒരു ഫാദർ ചെറുപ്പത്തിൽ മരിച്ചു പിന്നെ അമ്മയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ചിലപ്പോൾ അതിൻ്റെ എമോഷണലായിട്ടൊരു കാര്യമാണ് എന്നാൽ ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വളരെ വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്തു. ഞാൻ എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണോ ആ ഏഴ് മക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഞാൻ വളരെ നോക്കി ഇത്രയും ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൻ്റെ ഒരു ഫീലിംഗ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വല്ലപ്പോഴുമൊക്കെ, അല്ലാതൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ മോളുടെ പേരൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു, അവരെ കൊണ്ടുവന്ന് ആവശ്യത്തിന് അവരെ മതിയെന്ന് പറയുന്നത് ചെയ്തുകൊണ്ട് പിന്നെ ഒരു കാലത്ത് എന്ത് ചെയ്യില്ലേ, എൻ്റെ ഒരു സ്നേഹിതൻ ഇതുപോലെ ഉണ്ടായിരുന്നു, പുള്ളിയുടെ അമ്മയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് കാലം ടേക്കറായിരുന്നു. പെട്ടെന്ന് മരിച്ചു പോയി പുള്ളി. മരിച്ചു പോയത് കഴിഞ്ഞ് പുള്ളി നല്ല സ്ട്രോങ് ആയിരുന്നു. പുള്ളിക്ക് ചെറിയ ഡിപ്രഷൻ പോലും വന്നു കഴിഞ്ഞു. കാര്യം പുള്ളി പേരൻസിനെ അവിടെയുള്ള ആ സ്നേഹം അവർക്കൊന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്തതിൻ്റെ മക്കൾക്ക് പോലും നമുക്ക് തിരിച്ചു തരാനിടെ വാങ്ങാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അവർ പഠിച്ചെല്ലാം മിടുക്കരെ അവിടെ അധ്വാനം വന്ന് എൻ്റെ ഡാഡിയും മമ്മി ഇതവർക്ക് ഹിറ്റ് ചെയ്യുന്നൊരു 30, 35, 40 വയസ്സാകണം. എന്നാൽ ചില പിള്ളേർക്കൊക്കെ നേരത്തെ മനസ്സിലാകും, അവരൊക്കെ ലക്കി കൊച്ചിലെ. നമ്മളിതെല്ലാം മനസ്സിലാക്കി നമ്മുടെ അധ്വാനം എല്ലാം കഴിഞ്ഞാൽ എല്ലാമായി നല്ലൊരു ജോലിയാണ്, പേരൻസിൻ്റെ കൊണ്ട് നമ്മുടെ കൂടെ ഒക്കെ താമസിക്കണമെന്ന് ഇരിക്കുമ്പോൾ അവരങ്ങ് വയസ്സ് ചെയ്യും. അവരോട് പറയും സ്റ്റേക്ക് ഹൗസിൽ പോകണമെന്ന്. സ്റ്റേക്ക് പോയിട്ട് അവർക്ക് ഒന്നും വേണ്ട. ആ മണം അടിക്കുമ്പോൾ അവർ പറയും വേണ്ടെന്ന് പറയും. അവരെന്നാ പറയുന്നറിയുക, വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഭക്ഷണം എന്തെങ്കിലും തരാൻ പറയും. നമ്മളെന്താ മേടിക്കും, നീ പെർഫ്യൂം മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇനി പോട്ടെ 500 രൂപയുടെ കോട്ട് മേടിച്ച് കഴിഞ്ഞാൽ അത് മാറ്റി അങ്ങ് വെച്ചേക്കും. ഇത് വേണ്ട കുഞ്ഞെന്ന് പറയും. അവർക്കൊന്നും വേണ്ട. അവർ പറയും നിങ്ങളുടെ സന്തോഷം മതി എന്ന് പറയും. അപ്പോൾ ഈ ലോകത്തിൽ ഇത്രയുമേ ഉള്ളൂ. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർ ചെയ്തൊരു കാര്യം എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പാത കാണിച്ചു തന്ന മാതാപിതാക്കളോട് അവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ പറഞ്ഞ കാര്യം, ശലോമോൻ ആലയം പണിയാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചതാരാ? ഈവൻ പാട്ട് വരെ ആരെഴുതി വെച്ചു? എന്നിട്ട് ജനത്തെ ഉത്സാഹിപ്പിക്കുന്ന പാട്ടുകൂടാണ് ആ പാട്ട്. അതാണ് എൻ്റെ അകത്ത് വളരെ നമുക്ക് ദൈവസേനയിൽ ആരാധനയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറയാണ് എന്ത് ചെയ്തു, ഞാൻ സന്തോഷിച്ചു. നമുക്കതാണോ ഉണ്ടാകുന്നത്? ദൈവാരാധനയ്ക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് സന്തോഷമാണോ ഉണ്ടാകുന്നത്? പാസ്റ്ററായ എൻ്റെ ജോലി അതാണെന്ന് പറയാം, അതുകൊണ്ട് പാസ്റ്റർ സന്തോഷിക്കും. പാട്ട് പോട്ട്, അതെ അതെ. ഇനിയൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ ഒടുവിൽ എൻ്റെ ചെയ്യാൻ പോകുന്ന ദൈവസന്നിധാനത്തിലാണ്. പ്രൈസിലോ ദാവീദിൻ്റെ ഏറ്റവും ആഗ്രഹം ദൈവഭവനത്തിലേക്ക് പോവുക, ദൈവ സാന്നിധ്യത്തിലേക്ക് പോവുക. കോരഹുദ്രന്മാർ അവരിറങ്ങിയിട്ടുണ്ട്, മാൻ നീർത്തോടിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ടുള്ള എൻ്റെ ആ ദാഹം പോലെ അല്ലേ? കോരഹുദ്രന്മാരുടെ സിംഹത്തിന് വായിച്ചിട്ടുണ്ടോ? മാൻ നീർത്തോടിൻ്റെ ഡിസയർ, അത്രയും ദാവീദിൻ്റെ ഡിസയറാണ് ഇതിൻ്റെ അകത്ത്. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ആ അങ്ങനെയുള്ള ഒരാളിൻ്റെ ഡിസയർ എന്താ? ഡിസയർ എന്താ? ദൈവസന്നിധാനത്ത് ചെല്ലുക എന്നുള്ള ദൈവാലയത്തിൽ. ദാവീദ് ഏത് ഗോത്രക്കാരനാ? ലേവിയ ഗോത്രക്കാരനാണോ? ദാവീദിൻ്റെ ചില സങ്കീർത്തനത്തിൽ കേട്ടിട്ടുണ്ട്, നിൻ്റെ ആലയത്തിൽ. ദാവീദ് യഹൂദാ ഗോത്രക്കാരന്, ദാവീദിൻ്റെ ട്രൈബ് ഓഫ് ജൂഡ. ദാവീദിൻ്റെ ഡിസയർ എന്താണെന്നറിയാമോ? ഞാൻ കർത്താവ്, ഞാനൊരാഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട്. പുള്ളിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ മനോഹരത്വം ഒന്ന് കാണണമെന്ന്. എന്താണെന്നറിയാം, ആ ഷെക്കൈനെ ഒന്ന് കാണണമെന്ന് ഈ പുള്ളിക്കാരനൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരന് ഷെക്കൈനെ കാണാൻ ഒക്കുമായിരുന്നു ദോസ് ഡേയ്സ്, ബിക്കോസ് ഈസ് നോട്ട് എ ഹൈ പ്രീസ്റ്റ്. പുള്ളി വരെ ആലയത്തിൽ ചെന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് കാണണമെന്ന്. ആകട്ടെ, നമ്മൾ ഈ ദിവസങ്ങളിൽ യോശുവയുടെ പുസ്തകത്തെ നമ്മൾ ഈ പറയുന്നു, കർത്താവ് ഞാനൊരു ദൈവ പൈതല, എനിക്ക് ചില ആത്മീയമാകുന്ന കൃപകൾ അനുഗ്രഹങ്ങൾ എനിക്ക് തരണം. ഞാൻ പറയട്ടെ, അങ്ങനെ നിങ്ങൾ കണ്ടാൽ ഗ്യാരണ്ടീഡ് ഈവൻ 99% അല്ല 100% നിങ്ങളുടെ ജീവിതം ടോട്ടലി മാറും. നെക്സ്റ്റ് ആഴ്ചയിൽ ഈ ആരാധനയുടെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാല് കുത്തുമ്പോൾ അറിയാം ഇവിടെ ഉള്ളവർ നിങ്ങൾ മാറ്റപ്പെട്ടൊരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ചലഞ്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ഒന്നറിയാൻ ഏതെങ്കിലും രീതി, ഒരു സ്വപ്നമോ ദർശനമോ എനിക്ക് നിന്നെ, അല്ലെങ്കിൽ ഒരു കൃപാപരമോ ഒരനുഗ്രഹമോ ഒരാത്മീയമാകുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലിട്ടൊന്ന് പകർന്നു തരണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ജീവിതം മാറും, ടോട്ടലി മാറും. അങ്ങനെ മാറിയവരായി ഈ ദൈവദാസന്മാർ, അല്ലെങ്കിൽ ഇവരെ ആരും കിട്ടുമെന്നുമില്ല, ഇവരെ പറമ്പ് കളയ്ക്കാനോ കമ്പനി പണി ചെയ്യാനോ ഒക്കെ പോകും. ഞങ്ങളുടെയൊക്കെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ ആ ദൈവീകമാകുന്ന സ്നേഹവും ആ കോളിങ്ങുമാണ് പിടിച്ചു നിർത്തുന്നത്. അല്ലാതെ എന്തെങ്കിലും നന്മയാണോ, പാസ്റ്റർ വല്ലതാണോ, ഇവിടെ ഇരിക്കുമ്പോൾ ഇനി പോട്ട് ഒരു നല്ല ജോലി മേടിച്ച് വന്നു കഴിഞ്ഞാൽ അകത്ത് തീയാണ് നമ്മുടെ ദൈവസ്നേഹം. രക്ഷിക്കപ്പെട്ട സമയത്ത് അല്ലേ റോയ് എങ്ങനെയെങ്കിലും ആരാധനയിലോട്ട് ചെല്ലണം, എവിടെയെങ്കിലും ഒരു മെസ്സേജ് കേൾക്കണം, എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം അല്ലേ. ആൻഡി ഞാൻ പറയുന്നത് പുതുതായിട്ട് ദൈവഭാഗത്തേക്ക് വന്നിട്ടുള്ളവരെ, ഞങ്ങളെപ്പോലുള്ള പാരമ്പര്യം, ഞങ്ങളൊക്കെ മൂന്നാമത്തെ തലമുറക്കാരാണ്. ഞങ്ങളുടെയൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുക, ഞങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ദൈവഭാഗത്തില്ലായിരുന്നു, ഞാൻ ഇവിടെ വരുമോ എന്ന് എപ്പോഴും ചിന്തിക്കുക. ഏ സന്തോഷ്, എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എവിടെയായിരുന്നതിന് എപ്പോഴും അവർ ദൈവത്തെ സ്തുതിക്കും. ആ ഒരു പാത്ത് അവർ തന്നത് കൊണ്ടല്ലേ ഞങ്ങളിവിടെ വന്നത്. നിങ്ങളെപ്പോലെ ആ ദൈവസ്നേഹത്തിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വന്നിട്ടുള്ളവരല്ല ഞങ്ങൾ പലരും. ഞങ്ങളെ ആ പാതയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് ഞങ്ങളത് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തൻ്റെ മകൻ എഴുതി വെച്ചിരിക്കുക, പ്രൈസ് ദി ലോർഡ്, 22 സങ്കീർത്തനം ആരാധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആ ആരാധനാ കീർത്തനങ്ങൾ, ആരോഹണ അവരോഹണ കീർത്തനങ്ങളുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ ആരുടെ കാലുകളാണ്? ഏ ആക്ച്വലി ദീസ് പിൽഗ്രിംസായി പോകുന്നല്ലേ. ഈ പിൽഗ്രിംസ് ആണ്ടി 3 പ്രാവശ്യം ദൈവത്തെ ആരാധിക്കാൻ പോകണം. ദാവീദ്, ഞാൻ ലേറ്റായിട്ട് വന്നോട് പറയട്ടെ, ദാവീദിൻ്റെ കാലത്ത് ആരാധനാലയം ഇല്ലായിരുന്നു. പുള്ളിയുടെ ആഗ്രഹമായിരുന്നു, ചെലവമനാണ് പാടുന്നത്. ആലയം വരുന്നതിന് മുമ്പ് പുള്ളി ആരാധിക്കാനായിട്ട് പിൽഗ്രിംസായിട്ട് ഈ കൺട്രി സൈഡിൽ നിന്ന് വരുന്ന ഒരു പാടിക്കൊണ്ട് പോകാനായിട്ടാണ്. ഈ പാട്ടാണ് ആദ്യം പാടി, പിന്നെ ചെലവമനൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കാലുകൾ നന്മ ശുവിശേഷിക്കുന്നവരുടെ കാലുകൾ എത്ര, നിങ്ങളത് മറന്നു പോകുന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആരാധനാലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാദങ്ങൾ ശുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ട നമ്മുടെ പാദങ്ങൾ, നമ്മുടെ കാലുകൾ എത്ര മനോഹരമാണ്, വെട്ടെ ബ്യൂട്ടിഫുൾ. പ്രൈസ് ഇത് ആരെഴുതി വെച്ചിട്ടുണ്ട്, ഡേവിഡ് എഴുതി വെച്ചിട്ടുണ്ട്. യെശയ്യാ പറഞ്ഞത് മാത്രമാണ്, യെശയ്യാ അതിന് ശേഷം ഉണ്ടായ ആളൊക്കെയാണ്. അപ്പോസ്തലനായ പൗലോസ് പിന്നെ ഉണ്ടായ ആൾക്കാരാണ്. ദാവീദ് പറഞ്ഞു ആരാധിക്കാനായിട്ട് പോകുന്നവൻ്റെ കാൽ, ആരാധിക്കാനായിട്ട് പോകുന്നവൻ്റെ കാൽ എത്ര മനോഹരമാണ്. ജെറുസലേമിൽ അവരുടെ കാലുകൾ എത്ര മനോഹരമായിരിക്കുന്നു. പ്രിയജന, ഈ പാദങ്ങൾ, ആരാധന ആലയത്തിലേക്ക് വന്ന ഈ പാദങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആരാ, യേശു ക്രിസ്തുവിൻ്റെ. നമ്മൾ ജെറുസലേമിലേക്ക് എന്തിനാണ് പോകുന്നത്, ചിലരോടൊക്കെ ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലം പുണ്യഭൂമിയാണ് പറയുന്നവർ. ഞാനും എന്നോട് എഗ്രി ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുഴപ്പവും. പ്രിയജന, എന്നാൽ അതുപോലെ തന്നെ പ്രിയജനാണ് ദാവീദ് പറയുകയാണ്, എൻ്റെ കാലുകൾ, ഞങ്ങളുടെ കാലുകൾ യെരുശലേമിലേക്ക് ചെന്ന, യെരുശലേമിലേക്ക് യുദ്ധത്തിനല്ല, ആരാധിപ്പാനായി ബന്ധപ്പെടുന്ന കാലുകൾ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് വായിച്ചേ. ആ ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് എന്താ പറഞ്ഞത്, ഒന്ന് ആരാധനാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചു. ദാവീദ് എങ്ങനെയാണ് ഈ പാട്ട് പാടിക്കണ്ട ഇവർ വരുന്നത് ഓർത്തോണം. ആദ്യത്തെ പാട്ടാണ് ഇത്, ദാവീദിൻ്റെ പാട്ടാണ്. ശലോമോനേക്കാളിന് മുമ്പ് എഴുതിയതാണ് ഈ പാട്ട് പാടിക്കണ്ട വരുന്നത്. ആരാധന, നമ്മൾ പറയില്ലേ ആരാധനയ്ക്ക് സ്തോത്രഗീതമൊക്കെ പാടണമെന്ന്, സെയിം തിങ്ങിലാണ് പറയുന്നത്. ആരാധനയ്ക്ക് പോകാം, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം, ആ ഡിസയറാണ് എനിക്ക് ആരാധനാലയത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സങ്കീർത്തനത്തിനുണ്ട്, എൻ്റെ ഡിസയർ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ മനോഹരത്തെ ഒന്ന് കാണണം. ഐ ആം നോട്ട് എ ഹൈ പ്രീസ്റ്റ്, ഐ ആം ബിലോങ്സ് ടു ട്രൈബ് ഓഫ് ജൂഡ. പക്ഷേ എൻ്റെ ആഗ്രഹമാണ് എൻ്റെ കാലുകൾ ആ യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കാലുകൾ എത്ര മനോഹരമായിരിക്കുന്നു. അതല്ലായിരുന്നു ഈ വർഷത്തെ നമ്മുടെ വൈറ്റ് സർവീസിൻ്റെ ഒരു പോയിന്റ് അതല്ലേ. ഇപ്പം പറയണേ എൻ്റെ നമ്മുടെ കാലുകൾ ഉള്ളം കാലുകൾ വെക്കുന്ന, നമ്മൾ യേശുവയുടെ പുസ്തകമാണ് ഈ വാസ പ്രാർത്ഥനയ്ക്ക് പഠിക്കുന്നത്, നിൻ്റെ ഉള്ളം കാല് വെക്കുന്ന സ്ഥലമൊക്കെയും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, തരാമെന്നാണ് പറയുന്നത്, തന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് തന്നെ പറയാം, എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക്. പ്രൈസ് ലോർഡ്. അപ്പോൾ അനുഗ്രഹീതമായ താൻ യുദ്ധത്തിന് പോകുമ്പോഴാണ്, തൻ്റെ പ്രവൃത്തിയിൽ മാൻപേടയ്ക്ക് തുല്യമായ കാല്, ആരാധനയ്ക്ക് വരുമ്പോൾ നന്മ സുവിശേഷിക്കുന്നവരുടെ ഗുഡ് ടൈഡിങ്, നന്മയുമായി വരുന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്നതായിട്ട്. അവിടേക്ക് എന്തിനാണ് വരുന്നത്? സ്തോത്രം ചെയ്യാൻ. പ്രൈസ് ലോർഡ്. സ്തോത്രയാഗം അർപ്പിക്കാൻ നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മളെല്ലാം മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മൾ. നമ്മുടെ ചിന്താഗതിയുമായിട്ട് വല്ല മാച്ച് ചെയ്യുന്നുണ്ടോ? ഞായറാഴ്ച എനിക്ക് പോയി ദൈവത്തെ ഒന്ന് ആരാധിക്കണം, വിശുദ്ധന്മാരുടെ നടുക്കിൽ ചെന്നിട്ട് എനിക്ക് അവരുമായി ചേർന്ന് സ്തോത്രം ചെയ്യണം. ഓ, നമ്മളാണെങ്കിൽ പറഞ്ഞാൽ അവരുമായിട്ട് പോയി ആരാധിക്കാൻ എല്ലാവരും എന്താണെന്നറിയാം? വേണമെങ്കിൽ ഒരു പാവം കൂടെ ചുമ്മാ വഴിയാ പോകുന്ന ഒരു പാവത്തെ കൂടെ ശാപം കൂടെ വലിച്ചിട്ട് എല്ലാവരും കള്ളന്മാരാന്ന് പറയും. നെവർ സേ ദാറ്റ്. വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ. പ്രൈസ് ദി ലോർഡ്. ദൈവം നീതീകരിച്ചതിനെ ആര്? പ്രൈസ് ദി ലോർഡ്. വെറുതെ പോകുന്ന ഒന്നാമത് ആവശ്യത്തിനുണ്ട്, അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ വലിച്ച് നമ്മൾ വെക്കുക അല്ലേ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം ഭയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി അടുത്തത് ഇസ്രായേലിന് സാക്ഷ്യത്തിനായി. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യാൻ പോവാം. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, അദ്ദേഹത്തിന് ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഡിസയർ. 42 സങ്കീർത്തനത്തിൽ കൗരവപുത്രന്മാർ പാടുന്ന പോലെ തന്നെ ആ ആഗ്രഹം. ഇനി സമാധാനം. ഈ സമാധാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്കെല്ലാം സമാധാനമുണ്ടോ? സമാധാനം പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവീയ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കംപ്ലീറ്റ് ആരാധനയ്ക്ക് പോകുന്ന ഒരുവൻ എന്തുണ്ട്? ദൈവത്തിൻ്റെ സമാധാനം അല്ലേ. ആ സമാധാനം നമ്മളിൽ നിന്ന് മാറുകയില്ല. പ്രൈസിലോ. അപ്പോൾ ദാവീദ്, രാജാവായ ദാവീദ് പറയാണ്, ഏറ്റവും വലിയ സന്തോഷം അല്ലെങ്കിൽ സമാധാനം, പീസ്, സഹോദരങ്ങൾക്ക്. പുള്ളി പറഞ്ഞോ, ഞാൻ രാജാവായി ഇരിക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തുള്ളവരെല്ലാം സമാധാനമായിട്ടിരിക്കും. ഞാനൊരു ഒരു യുദ്ധവീരനായ ഒരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് എൻ്റെ ജനം സ്വൈര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യനായിരുന്നു. പുള്ളിയെപ്പറ്റി പറയുന്ന ബാല്യം മുതൽ യോദ്ധാവാണെന്നാണ് പറയുന്നത്. ദാവീദ് നിന്നാൽ ശൗലിന് 1000 പേരെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ ആര് അർണത്തിനെ കൊല്ലാൻ സാധിക്കും? അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, ലോക ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എങ്ങനെ വിട്ടാലും നേരെ വരുന്ന പുള്ളിയാണ്. എന്ന് വെച്ചാൽ അതുപോലെയായിരുന്നു. ദാവീദ് മലയിൽ കൂടെ ഓടേണ്ടി വന്നു കഴിഞ്ഞാൽ മാനിനെപ്പോലെ ഓടുമെന്നാണ് പറയുന്നത്. അതാ പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഓടാനൊക്കെ ദാവീദിനെ പിടിക്കാനായിട്ട് ശൗലിൻ്റെ എത്രയോ പടയാളി വന്നു കഴിഞ്ഞാൽ മാൻ പാറക്കെട്ടിൽ ഓടുന്ന പോലെ ഈ പുള്ളി ചാടിച്ചാടി പോകുന്നതാണ് പറയുന്നത്. എൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത. നീ ഈ ചില കാർട്ടൂണിൻ്റെ അകത്ത് പിള്ളേരുടെയൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെ ചിലക്ക് ഈക്കുന്ന പറഞ്ഞിട്ട് പോകും, ഇവനെ ഇവിടെ കാണും പിന്നെ അവിടെ കാണും. ആ സെയിം ടൈപ്പാന്നാ പറയുന്നത്. ദാവീദ് തന്നെയാ പറഞ്ഞത്, എൻ്റെ കാലിനെ കലമാൻ. അതെന്തോ ചെയ്യുന്നു, അവർ ചുമ്മാ നിൽക്കുമോ? മാനെ പിടിക്കാനായിട്ട് നിന്നിട്ട് കണ്ടിട്ടുണ്ടോ? എത്ര ഒരു 6-7 ചാടി അത് പോകുന്നത്. പ്രൈസ്. അങ്ങനെ പോകുന്ന ഇങ്ങനെയൊക്കെ കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞത്? ദൈവസന്നിധിയുടെ ന്യായാസനങ്ങളുണ്ട്. പ്രൈസിലോ. അവിടെ ശത്രുവിന് ന്യായം വിധി അവിടെ നടക്കുന്നുണ്ട്. നീതിമാന് പ്രതിഫലമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? നാം എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനം. ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറഞ്ഞാൽ പ്രതിഫലം കേട്ടോ, വെള്ളസിംഹാസനമല്ല. അപ്പോൾ ഇതെല്ലാം ഏത് സങ്കീർത്തനത്തിൽ കിടപ്പുണ്ട്? ആരാധനയ്ക്ക് വേണ്ടി വരുന്ന സങ്കീർത്തനത്തിൽ എന്തോ പറയുന്നുണ്ട്. സുവിശേഷം എന്താ പറയുന്നത്? സുവിശേഷത്തെക്കുറിച്ച് എന്നാ പറയുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തി തരുന്ന, ഇല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുമുള്ളതാണ് സുവിശേഷം. ഇല്ലെങ്കിൽ പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, ദാവീദിൻ്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്ന ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്ന എൻ്റെ സുവിശേഷം. ഇതെല്ലാം ഏത് സങ്കീർത്തനത്തിൽ വന്നു? ആരാധനയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതുക. എത്ര വാക്യങ്ങളുണ്ട് ഈ സംഘത്തിന്? എത്രയോ ആഴമേറിയതാണ്. പ്രൈസിന്. സമാധാനമില്ലാതെ നിങ്ങൾ വന്നാൽ ദൈവസനി ഇപ്പോൾ ഒരു സ്തോത്രയാഗം കഴിച്ചോളാനാണ് പുള്ളി പറയുന്നത്. ഏത് വിടുതലിന് വന്നാലും, ശലോമോനാണ് ആലയം, അന്ന് ആലയം വന്നിട്ട് പോലുമില്ല. പക്ഷെ തൻ്റെ ആഗ്രഹമാണ് ഭക്തജനങ്ങൾ ഈ കൺട്രി ഇല്ലെങ്കിൽ ഈ സ്ഥലത്തു നിന്നെല്ലാം ഈ പാട്ടും പാടിക്കൊണ്ട് വരണം ആരാധനയ്ക്ക്. അതിനുവേണ്ടി താൻ ഈ ആലയം ഉണ്ടാക്കുന്നതിന് മുമ്പ് താൻ എഴുതി വെച്ചു, ഞാൻ ഈ ദൈവത്തിൻ്റെ മക്കൾ ഇല്ലെങ്കിൽ പിൽഗ്രിംസ് ആണ്ടിൽ 3 പ്രാവശ്യം പുരുഷന്മാർ ഈ പാട്ട് പാടിക്കൊണ്ടാണ് വരുന്ന പ്രൈസ്. അവിടെ ബിഗിനിങ് സോങ് ആണെന്നാണ് പറയുന്നത് പ്രൈസിലോ. എൻ്റെ അകത്ത് എത്ര ആശയസമ്പൂർണ്ണ ആശയമുണ്ട് പ്രൈസിലോ. നാം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നാം വിചാരിക്കും എന്നും ഇവിടെ വിഷമിച്ച്, എന്നും ദുഃഖിച്ച്, എന്നും പ്രയാസപ്പെട്ട്, എന്നും ബില്ലടയ്ക്കാൻ പ്രശ്നം, എന്നും രോഗം എന്നിരിക്കുകയല്ലേ. രാജാതിരാജനായ കർത്താവ്, ദാവീദിൻ്റെ സന്തനയായ കർത്താവ് എഴുന്നള്ളാൻ പോകുന്ന പ്രൈസിലോട്, അവൻ രാജ്യത്വം ഏറ്റെടുക്കാൻ പോകുന്ന പ്രൈസിലോടെ ഇവിടേക്ക് കയറി വരുവീൻ പ്രൈസിലോട്. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അതെന്നാണെന്നറിയാമോ? യേശു പറയുന്ന ആലയത്തിലേക്ക് ഇവിടേക്ക് കയറി വരുവീൻ, പിതാവിൻ്റെ സന്നിധാനത്തിലേക്ക് കയറി വരുവീൻ, എൻ്റെ ഭവനത്തിലേക്ക് കയറി വരുവീൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക, അവിടെ സമാധാനമുണ്ട്. എൻ്റെ സമാധാനം മാത്രമല്ല, ജെറുസലേമിൻ്റെ സമാധാനം മാത്രമല്ല, എൻ്റെ സകല സഹോദരന്മാർക്കും സമാധാനമുണ്ട്. ഹാലലുയ. ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. കർത്താവ് ഇങ്ങനെ ഒരു സമാധാനം എനിക്ക് തന്നുകൊണ്ടാണല്ലോ ഞാൻ ഇന്ന് രാവിലെ നിൽക്കുന്ന പ്രശ്നമാണ്. എത്രയോ പ്രശ്നങ്ങൾ ലോകക്കാർക്ക് നമ്മൾ അനുഭവിച്ചതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവരിന്ന് ഇവിടെ നിൽക്കില്ലായിരുന്നു, അവരവിടെ ജീവിതം അവസാനിപ്പിച്ചേനെ. പക്ഷേ നമ്മളും അവരുടെ കൂട്ട് തന്നെ, ലോകത്തിലുള്ള മനുഷ്യരെ പോലെ തന്നെ അനേക വിഷയങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, കഷ്ടതകൾ, ദുഃഖങ്ങൾ, നിൽക്കുവാൻ കഴിവില്ലാതെ വന്നപ്പോൾ ഹാലലുയ, ആ ജെറുസലേമിലെ ഹാലലുയ സ്തോത്രം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു നിന്ന് അവൻ നമ്മെ ആശ്വസിപ്പിച്ചു. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, അതാണ് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞ പ്രൈസിലോ, യെരുശലേമേ യെരുശലേമേ നിന്റെ സമാധാനത്തിനായുള്ളത് നീ കരുതിയെങ്കിൽ കൊള്ളാമായിരുന്നു. എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയുള്ളൊരു മനുഷ്യന് ദൈവസന്നിധാനത്തിൽ അവന് സമാധാനമുണ്ട്, അവൻ്റെ കഴിവിലല്ല. അതുകൊണ്ടാണ് പറയുന്നത് യുദ്ധത്തിന് അത് ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല, ജയത്തിന് കുതിരവർത്ഥമാണ്, ആലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല. പ്രൈസിലോടെ തൻ്റെ ദയയിൽ, ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രൈസിലോടെ, നാം അല്പം കൂടെ കടന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യരാണ് നമ്മൾ, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. നമ്മൾ 22 സങ്കീർത്തനം വന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ ആ ഡിസയർ കണ്ടു, രാജ്യമല്ല തനിക്ക് വിഷയം, തൻ്റെ സിംഹാസനമല്ല, ക്രിസ്തുവിൻ്റെ ന്യായാസനങ്ങൾ, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രതിഫലം, ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ശിക്ഷാവിധി, ഇതിനെക്കുറിച്ചെല്ലാം മനോഹരമായി ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് പ്രൈസിലോൺ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദിവസം ഇപ്പം കർത്താവേ, ഇനി ഞാൻ ഈ സത്യം മനസ്സിലാക്കി, എനിക്ക് എത്ര നാൾ ജീവിക്കാമെന്ന് ഞാൻ അറിയുന്നില്ല. മേ ബി 50 ഞാൻ ജീവിക്കും, 30 ജീവിക്കും, 80 ജീവിക്കും, ദൈവം തരുന്ന ആയുസ് ജീവിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ സമാധാന നഗരിയിലേക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെങ്കിൽ പ്രതിഫലം ഭാവിപ്പാൻ, ആ സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് ഹല്ലേലൂയ എന്നെയും പ്രൈസിലോട്, അനേക വിശുദ്ധന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ പ്രൈസിലോട്, ഈ പാട്ടോടുകൂടി പ്രൈസിലോട, ഹല്ലേലൂയ എനിക്കും ആ ഹല്ലേലൂയ അങ്ങയുടെ ഭവനത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, ആ സ്വർഗീയ ആലയത്തിൽ എനിക്കും വന്ന് അനേക വിശുദ്ധന്മാരോടുകൂടി എനിക്കും ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം, എന്നെയും ഒന്ന് ഇടയാക്കണമേ. അതിനു വേണ്ടിയിട്ടാണല്ലോ എന്നെ വിളിച്ചത്. ഞാൻ ഇന്ന് ചെറിയ കുന്നുകൾ കയറുമ്പോൾ, ഹല്ലേലൂയ ഇന്ന് ചെറിയ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ, എനിക്കുള്ള സകലത്തെ ആടിനെയും മാടിനെയും എൻ്റെ കൃഷിയെയും എല്ലാം വിട്ടിട്ട് ഞാൻ ഈ ആണ്ടിൽ 3 പ്രാവശ്യം ഇങ്ങനെ കടന്നു വരുമ്പോൾ, എൻ്റെ ജീവിതയാത്രയിൽ കയറ്റങ്ങൾ കയറി ഇറക്കങ്ങൾ ഇറങ്ങി വരുമ്പോൾ, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വാക്കും ഭാഷണവും ഇല്ലാതെ പറയാൻ സാധിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷിച്ചു. പ്രൈസിലോട്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അനേക വിഷയങ്ങളെ നീറിയിരിക്കുന്ന ദൈവജനമേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, അനേക വിഷയങ്ങൾ നിങ്ങൾ പിൻപിൽ എറിഞ്ഞിട്ടാണ് ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്ന. പ്രൈസിലോട്, നിങ്ങളുടെ ചില കുന്നിൻ്റെ അനുഭവമായിരിക്കാം, ചിലർക്ക് ചില വാകാ താഴ്വരകളായിരിക്കാം, ഏതുമായിരിക്കോട്ടെ പ്രൈസിലോട്, ഹല്ലേലൂയ, അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതുണ്ട്. പക്ഷെ അതിനപ്പുറത്തായിട്ട് നമ്മെ സന്തോഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു എന്ന് അവിടുത്തെ സമാധാനം അനുഭവിപ്പാൻ തക്കോണം എന്നെ വിളിച്ചിരിക്കുന്നു. പ്രൈസിലോട്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് എന്നോട് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. പ്രൈസിലോം, യെരുശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലിൻ്റെ അകത്ത് നിൽക്കുന്നു. പ്രൈസിലോടെ സ്തോത്രം, നന്മ സുവിശേഷിക്കുന്നവരുടെ കാല്, ആ പിൽഗ്രിംസിൻ്റെ കാല്, സുവിശേഷത്തിന് വേണ്ടി ഒരുക്കം ചെരുപ്പായി അണിഞ്ഞിരിക്കുന്ന കാല്, അത് ധരിച്ചുകൊണ്ട് നാം ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസിലോ, യാത്രയുടെ അന്ത്യം ആ വലിയ നഗരത്തിലായിരിക്കും. പ്രൈസിലോ, ഹല്ലേലൂയ. നാം എല്ലാം ഒരു ദിവസം എവിടെ ചെല്ലും? പുതിയ ചെല്ലും. പ്രൈസിലോ, അതാണ് നമ്മുടെ അവസാന ഡെസ്റ്റിനി.